മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 24 മുതൽ 29 വരെ വളരുന്ന വിത്തിനെക്കുറിച്ച് നാം വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കടുകുമണിയെക്കുറിച്ച് നാം വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കാറ്റിനെയും കടലിനെയും യേശു ശാന്തമാക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 20 വാക്യങ്ങളിൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെക്കുറിച്ച് നാം വായിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 4-ാം അധ്യായത്തിന്റെ 24 മുതൽ, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവൻ കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും എന്നും അവനവരോട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സാധാരണമായുള്ള ഒരു ഉപമയാണിത്. പ്രവർത്തനത്തിൻ്റെതായ വേറൊരു ഉപമയത്രേ ഇത്. ഇത് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്നതാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് രണ്ട് പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് ഒരേ അർത്ഥമല്ല ഉള്ളതെന്നും പറഞ്ഞു കഴിഞ്ഞല്ലോ. ദൈവരാജ്യം എന്നത് അഖിലാണ്ടം മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശാലമായ വാക്കാണ്. പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശാലമായ വാക്ക്. സ്വർഗരാജ്യം എന്നാൽ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ എന്നാണ് അർത്ഥം. അത് ദൈവരാജ്യത്തിലാണ് താനും. ഉദാഹരണമായി, കേരള സംസ്ഥാനം ഇന്ത്യൻ യൂണിയനിൽ ഉള്ളതാണ്. എന്നാൽ കേരളം ഇന്ത്യ അല്ല. ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ ഇന്ത്യയിലാകുന്നു. മനസ്സിലായല്ലോ. വിത്ത് വളരുന്നതിനെ കുറിച്ച് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നു. ഒരു വിത്ത് വളർന്ന് വൃക്ഷമായിത്തീരുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഇന്നും നാം അധികം അറിവുള്ളവരല്ല. ഇത് ഒരു മർമ്മമാണ്. ശക്തിയുടെയും പ്രവർത്തനത്തിന്റെയും വേറൊരു ഉപമയാണിത്. നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ദൈവവചനത്തിനുള്ള ശക്തിയെയാണ് ഈ ഉപമ തെളിയിക്കുന്നത്. ഈ അധ്യായത്തിലെ വിത്തിനെ കുറിച്ചുള്ള 3-ാമത്തെ ഉപമയാണ് ഇനിയും കാണുവാൻ പോകുന്നത്. 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു, ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായിത്തീർന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും. കടുക് ആഹാര സാധനമല്ല, ഒരു വ്യഞ്ജന പദാർത്ഥം മാത്രമാണ്. കടുകുമണി ഒരു വൃക്ഷമായി വളരുക എന്ന കാര്യം അസാധാരണമാണ്. ക്രിസ്തീയ ഗോളം വലിയ സംഘടനകളും വലിയ പള്ളികളും ബൃഹത്തായ പരിപാടികളുമായി ബാഹ്യമായി വളരുന്നതിനെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല, മനുഷ്യന്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത്. കൊമ്പുകളിൽ ഉള്ള പക്ഷികൾ സാത്താനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ കടലിന്റെ അക്കരയ്ക്ക് പോകുന്നതിനായി ഒരുങ്ങുന്നത് ഇവിടെ നാം കാണുന്നു. യേശു വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ അവന് വിശ്രമം ആവശ്യമായിരുന്നു. അവൻ ഉറക്കം പിടിച്ചു. അനന്തരം കടലിനെ ശാന്തമാക്കുന്ന ആ അത്ഭുത പ്രവൃത്തി നാം കാണുന്നു. 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത് എന്ന് താങ്കൾക്കറിയാമോ? കാറ്റും കടലും യേശുവിനെ പെട്ടെന്ന് അനുസരിക്കുകയും ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാകുകയും ചെയ്തു. പെട്ടെന്നാണ് ശാന്തതയുണ്ടായത്. ഇവർക്ക് ഭയം ഉണ്ടാകത്തക്ക വിധം ഈ അത്ഭുതം അത്രമാത്രം വലിയതായിരുന്നു. നമുക്ക് വേണ്ടി എത്ര മനോഹരമായ പാഠമാണ് ഇവിടെ കാണുന്നത്. അവൻ നമ്മെ ജീവിതമാകുന്ന കൊടുങ്കാറ്റിൽ കൂടി നടത്തിക്കൊണ്ടു പോകുന്നു. നാം അവനെ നന്നായി അറിയുന്നതിനും അവനോട് കൂടുതൽ അടുത്തു ചെല്ലേണ്ടതിനുമാണ് അവൻ അപ്രകാരം ചെയ്യുന്നത്. എന്നാൽ പടക് മുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കില്ല എന്ന് നാം ഓർക്കണം. യേശു നമ്മുടെ പടകിന്റെ അമരക്കാരനാണെങ്കിൽ ഓളങ്ങളിലും തിരമാലകളിലും കൂടി നമ്മുടെ ജീവിത വഞ്ചി മുങ്ങിപ്പോകാതെ നമ്മെ സുരക്ഷിതമായി ആശിച്ച തുറമുഖത്തെത്തിക്കുവാൻ അവൻ മതിയായവനാണ് എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ഒരുപക്ഷെ ആ അമരത്തവൻ തലയിണ വെച്ച് കിടന്നുറങ്ങുകയായിരിക്കാം. സാരമില്ല, അവൻ അവിടെ ഉണ്ടല്ലോ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടോ? താങ്കൾ ഭയപ്പെടുന്ന സ്ഥാനത്ത് യേശു താങ്കളെ സഹായിക്കുവാനും നയിക്കുവാനും പ്രാർത്ഥനാണ്. അവനോട് അടുത്ത് ചെല്ലുക, അവൻ താങ്കളെ കാത്തു സൂക്ഷിക്കും. ഇനി നമുക്ക് അഞ്ചാം അധ്യായത്തിലേക്ക് വരാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണിത്. ഈ അധ്യായത്തിൽ കൂടുതൽ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സർവശക്തന്റെ കരം മാത്രമേ അവ പ്രവർത്തിക്കുവാൻ പ്രാപ്തമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിനാലാണ് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ പറയുന്നത്. ഭൂതബാധയെക്കുറിച്ച് ഞാൻ അല്പം വിശദമായി പറയാം എന്ന് ഇതിനു മുൻപ് പല ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ അത് ഇവിടെ തന്നെയാകട്ടെ. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം: അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. നമ്മുടെ കർത്താവ് കടലിന്റെ മറുകരയിൽ ഉപദേശിക്കുകയും ഉപമകൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ ക്ഷീണിച്ചിരുന്നതിനാൽ കടലിന്റെ അക്കരയ്ക്ക് പോയി. യോർദാൻ നദിക്ക് കിഴക്ക് വശത്ത് ഗാദ് ഗോത്രത്തിന് നൽകിയ പ്രദേശമാണ് ഗദരദേശം. ഗാദ് യോർദാന്റെ തെറ്റായ വശമാണ് തെരഞ്ഞെടുത്തത് എന്നോർക്കണം. കിഴക്ക് ഭാഗത്ത് പാർക്കുവാൻ തീരുമാനിച്ചവർ അവരാണ്. ഇവിടെ അവരെ പന്നികളുടെ തൊഴിലിലാണ് നാം കാണുന്നത്. ഓർക്കണം, താങ്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തുടങ്ങിയാൽ താങ്കൾ അവനിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. ചെന്ന് ഒടുവിൽ ചേരുന്നത് ഏറ്റവും നികൃഷ്ടമായ സ്ഥാനത്തായിരിക്കും. താങ്കളെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കാത്തതായ തൊഴിലിൽ. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവരെ എതിരേറ്റു. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ പരിതാപകരമായ അവസ്ഥയിലാണ്. എങ്കിലും ഇപ്പോഴും അവൻ ഒരു മനുഷ്യനാണ്. അതാണ് കർത്താവായ യേശു കണ്ടത്. ഒരു മനുഷ്യൻ. യേശു അവന്റെ അവസ്ഥയേക്കാൾ ഉപരി അവനെ ഒരു മനുഷ്യനായി കണ്ടു. ഒരു ഭ്രാന്തനാകുന്നു എന്ന് കാണിക്കുന്ന വിധത്തിലായിരുന്നു അവന്റെ പ്രവർത്തനങ്ങൾ. അവനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ: അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്പി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥ ഈ മനുഷ്യനിൽ നാം കാണുന്നു. അവൻ കല്ലറകളിൽ പാർത്തിരുന്നു. അവിടെയാണ് അവൻ താമസിച്ചിരുന്നത്. കല്ലറകൾ അശുദ്ധമായ സ്ഥലമാണ്. മരിച്ചവരുടെ ശവശരീരങ്ങളാണ് അവിടെയുള്ളത്. സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുമായുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ ബന്ധം അവനില്ല. അത് ആസ്വദിക്കുവാൻ അവന് കഴിവില്ല. അവൻ മരിച്ചവരുടെ ഇടയിലാണ് പാർക്കുന്നത്. അസ്വാഭാവികമായ പ്രവർത്തനം. അവൻ ഏകനാണ്. എന്നാൽ അവൻ അമാനുഷികമായ ശക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ അവർക്ക് അവനെ ബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അസാധാരണമായ ശക്തി ഒരാൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം അത് ദൈവത്തിങ്കൽ നിന്നും ലഭിച്ച ശക്തിയാകുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. മറക്കരുത്, ഇത് ഒരു നല്ല ഉദാഹരണമാണ്. അവൻ ആർക്കും അടങ്ങാത്തവനായിരുന്നു. അവനെ യാതൊരുത്തനും കീഴടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ദുഃഖപൂർണമായ അവസ്ഥയിലായിരുന്നു. അവൻ തന്നെ തൻ്റെ ദേഹത്തെ ചതച്ചും മുറിച്ചും കൊണ്ടിരുന്നു. അങ്ങനെ ശാരീരികമായ കഷ്ടതകൾ അവൻ അനുഭവിച്ചിരുന്നു. സഹതാപം അർഹിക്കുന്ന ഒരു സൃഷ്ടിയായിരുന്നു അവൻ. മാനുഷികമായി ചിന്തിച്ചാൽ അവൻ ഒരു ആശയ്ക്കും വഴിയില്ലാത്തവനായിരുന്നു. അവൻ ഉറക്ക നിലവിളിച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. എത്ര ഭീതിജനകമായ അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം അശുദ്ധാത്മാവ് ബാധിച്ചതിനാലാണ് ഉണ്ടായത്. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അശുദ്ധാത്മാവല്ല, ഒരു മനുഷ്യനാണ് യേശുവിനെ നമസ്കരിച്ചത്. അവൻ യേശുവിനെ ഭയമായിരുന്നു. രണ്ട് വ്യക്തിത്വമാണ് അവനിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഒരു മനുഷ്യനും ചിലപ്പോൾ അശുദ്ധാത്മാവുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 7 വാക്യത്തിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് തമ്മിൽ പൊതുവായിട്ട് എന്താണ് ഉള്ളത് എന്നാണ് അവർ ചോദിച്ചത്. ഈ പാപം മനുഷ്യൻ, അവൻ അശുദ്ധാത്മാവ് ബാധിച്ചവനായിട്ടിരിക്കുകയാണ്. 9 വാക്യം, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഈ മനുഷ്യൻ ഉത്തരം പറയുവാൻ ആരംഭിച്ചത് കൊണ്ട് എൻ്റെ പേർ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവനിലുള്ള അശുദ്ധാത്മാക്കൾ ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞു. ഏകവചനത്തിൽ ആരംഭിച്ച് ബഹുവചനത്തിൽ അവസാനിപ്പിക്കുന്നത് ശ്രദ്ധേയമാണല്ലേ. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിക്കാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചെത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. അശുദ്ധാത്മാക്കൾ ഒരു പ്രത്യേകമായ ആവശ്യം ഉന്നയിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. പന്നികളിലേക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശു ഇവിടെ അതിന് അനുവദിച്ചതിനെ അനേകരും വിമർശിക്കാറുണ്ട്. യേശു എന്തുകൊണ്ടാണ് ഈ പന്നികൾ നശിക്കുവാൻ ഇടയായത് അഥവാ ഇടയാക്കിയത് എന്നാണ് അവർ ചോദിക്കുന്നത്. 1, ഈ ആളുകൾ പന്നി വളർത്തലിൽ ഏർപ്പെടേണ്ടവരല്ലായിരുന്നു. മോശയുടെ ന്യായപ്രമാണം അതിനെ എതിർത്തിരുന്നു, വിലക്കിയിരുന്നു. 2, നോഹയുടെ കാലത്ത് ജലപ്രളയം മൂലം നശിച്ചുപോയ പന്നികളുമായി തുലനം ചെയ്യുമ്പോൾ ഈ 2000 പന്നികൾക്ക് അഥവാ ഈ പന്നികൾ നശിച്ചത് നിസാരമായ സംഗതിയാണ്. അശുദ്ധാത്മാക്കളുടെ ബാധയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്കിനി ചിന്തിക്കാം. 1, മർക്കോസിന്റെ സുവിശേഷം മാത്രമല്ല, തിരുവചനം മുഴുവൻ അശുദ്ധാത്മാക്കളുടെ അസ്തിത്വത്തിന് ഉറപ്പായി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ദൈവജനത്തിൻ്റെ ആധികാരികതയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അശുദ്ധാത്മാക്കളുടെ അസ്തിത്വത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. 2, അവ പ്രത്യേകമായി യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് പ്രകടമായിരുന്നു. എന്നാൽ ആ കാലയളവിലേക്ക് മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല, ഇന്നും അശുദ്ധാത്മാക്കളുടെ ശക്തി അധികമായി പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അതിന് പല ഉദാഹരണങ്ങളും പറയുവാൻ കഴിയും. 3, ഏതോ പ്രത്യേക കാരണത്താൽ അവ മനുഷ്യരിൽ കുടികൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരിൽ കൂടി തങ്ങളുടെ അശുദ്ധ സ്വഭാവം വെളിപ്പെടുത്തുവാനാണ് അവ താല്പര്യപ്പെടുന്നത്. അവ അശാന്തരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14:24 വാക്യത്തിൽ നാം വായിക്കുന്നത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞു. എല്ലാ ദുഷ്ടതയുടെയും ദുഷ്ട മനുഷ്യരുടെ പോലും സ്വഭാവം ഇതല്ലേ? ദുഷ്ടതയുടെ പ്രത്യക്ഷ ലക്ഷണമാണ് അശാന്തി, പരിഭ്രമം. നല്ല ആത്മാക്കൾ ഒരിക്കലും മനുഷ്യരെ കീഴടക്കുവാൻ ശ്രമിക്കുകയില്ല. പരിശുദ്ധാത്മാവ് അതിനൊരു പ്രത്യേകതയാണ്. അവൻ വിശ്വാസികളിൽ മാത്രമേ അധിവസിക്കുന്നുള്ളൂ. വിശ്വാസികളിൽ അവൻ അധിവസിക്കുന്നത് പോലെ തന്നെ അവിശ്വാസികളിൽ അശുദ്ധാത്മാക്കൾ അധിവസിക്കുന്നതാണ്. യോഹന്നാന്റെ 1 4:4 വാക്യത്തിൽ, നിങ്ങളിലുള്ളവൻ അഥവാ പരിശുദ്ധാത്മാവ് ലോകത്തിൽ ഉള്ളവനേക്കാൾ അതായത് പിശാച് വലിയവനല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഒരു ദൈവപൈതലിനെ അശുദ്ധാത്മാവ് ബാധിക്കുവാൻ കഴിയുകയില്ല. ഒരു ദൈവപൈതലിൽ അശുദ്ധാത്മാവ് ഒരിക്കലും കയറിക്കൂടില്ല. 4, ഈ സംഭവത്തിൽ ശൂന്യതയിലേക്ക് പോകുന്നതിനേക്കാൾ പന്നികളിലേക്ക് പ്രവേശിക്കുവാൻ അശുദ്ധാത്മാക്കൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. അത് ശ്രദ്ധേയമായ കാര്യമാണ്. 5, അവയെ പിശാചിക്കൾ എന്നല്ല അശുദ്ധാത്മാക്കൾ എന്നാണ് വിളിക്കേണ്ടത്. അവരുടെ സ്വഭാവം അശുദ്ധമാണ്. ഒരു പിശാചേ ഉള്ളൂ, അശുദ്ധാത്മാക്കൾ വളരെയുണ്ട്. 6, അവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് വെറും അനുമാനം മാത്രമായിരിക്കും, ഊഹം. ഏഴാമതായി, അശുദ്ധാത്മാക്കൾ അനവധി ഉണ്ടെന്ന് വിശ്വസിക്കാവുന്നതാണ്. എട്ടാമതായി, അവ സാത്താന്റെ നിയന്ത്രണത്തിൻ കീഴിലാണ്. പിശാചിന് വീഴ്ച പറ്റിയപ്പോൾ അവനോടൊപ്പം അവനെ അനുഗമിച്ച ദൂതന്മാരാണ് ഇവർ എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രമാത്രം ഞാൻ ഊഹിച്ചാൽ മതിയല്ലോ. അല്ലാതെ ആരും ചത്തിട്ടെഴുന്നേറ്റ് വന്നതല്ല, അവരുടെ ആത്മാക്കൾ ഇതുവഴി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതല്ല. ഒൻപതാമതായി, മനുഷ്യന്റെ പ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുകയാണ് അവയുടെ പ്രധാന ഉദ്ദേശം. സാത്താന്റെ പരിപാടി അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് എന്നുറപ്പാണ്. പത്താമതായി, അശുദ്ധാത്മാക്കളുടെ ബാധയ്ക്ക് ഇക്കാലത്തും ഉദാഹരണങ്ങളുണ്ട്. പിശാചിനെ ആരാധിക്കുന്നവർ ചില സ്ഥലങ്ങളിലുള്ളതായി വായിച്ചറിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പിശാചിനെ ആരാധിക്കുന്നവർക്ക് അവൻ യഥാർത്ഥമായി അനുഭവപ്പെടുന്നു, മറക്കരുത്. എന്നാൽ എപ്രകാരമുള്ള യാഥാർത്ഥ്യമാണെന്നതാണ് പ്രശ്നം. തന്നെ ആരാധിക്കുന്നവർക്ക് യഥാർത്ഥമായി അനുഭവപ്പെടുവാൻ, യാഥാർത്ഥ്യമായി തീരുവാൻ സാത്താൻ തയ്യാറാണ് എന്നത്ര ഞാൻ കരുതുന്നത്. ഇന്ന് ഭൂതപ്രേതങ്ങളെ സേവിക്കുന്നവർ നമ്മുടെ ഒക്കെ നാട്ടിലുണ്ടല്ലോ. ഈ സേവയെല്ലാം സ്വന്തം കാര്യസാധ്യത്തിനായിട്ട് മാത്രമാണല്ലോ. സാത്താൻ അങ്ങനെ കാര്യം സാധിക്കുന്നുമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയാതെ തന്നെ താങ്കൾക്ക് അറിയുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒടുവിലായി, കർത്താവായ യേശു ക്രിസ്തുവിന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്, ശക്തിയുണ്ട്. നാം ഓർത്തിരിക്കേണ്ട വലിയ പാഠം അതാകുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. ഒരു ദൈവപൈതലിൽ, യേശുവിൻ്റെ പൈതലായി തീർന്ന ഒരു വ്യക്തിയിൽ അശുദ്ധാത്മാവിന് യാതൊരു അവകാശവുമില്ല. അശുദ്ധാത്മാക്കളെക്കുറിച്ച് അന്ധവിശ്വാസമോ തെറ്റിദ്ധാരണയോ വെച്ചു പുലർത്തുന്നതിനോ അവയെ ഭയപ്പെടുന്നതിനോ ഒരു ദൈവപൈതലിന് അവകാശമില്ല. അവ താങ്കളെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ വിടുതലിനായി യേശു കർത്താവിനോട് അപേക്ഷിക്കുക. അവിടുത്തെ നാമത്തിൽ അവയെ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ന് അവയെക്കുറിച്ചുള്ള ഭയത്തിൽ കഴിയുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. സുഹൃത്തെ, താങ്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്, ശക്തിയുണ്ട് എന്നുള്ളതാണ്. അശുദ്ധാത്മാക്കളെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരൂ. അവിടുന്ന് താങ്കളെ വിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. പിന്നെ ഒരു ശക്തിയും താങ്കളെ ശല്യപ്പെടുത്തുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ വിജയപ്രദമായി നടത്തും. താങ്കളുടെ ഇന്നത്തെ ശോചനീയ സ്ഥിതിയിൽ നിന്നും അവിടുന്ന് താങ്കളെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കരയറ്റും. ഗദരദേശത്തെ ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് തങ്ങളുടെ അതിർ വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. യേശുവിനേക്കാൾ അവർക്ക് തങ്ങളുടെ പന്നികളെയാണ് ആവശ്യമായിരുന്നത്. അതായിരുന്നു അവർക്ക് വിലപ്പെട്ടതായിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും സ്വയപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണിത്. യേശുക്രിസ്തുവിനെയല്ല ഇന്ന് പലർക്കും പന്നികളെ പോലെ തന്നെ ചീത്തയായ മറ്റു കാര്യങ്ങളാണ് താല്പര്യമായിരിക്കുന്നത്. യേശുവിനേക്കാൾ ഉപരി പണം, പദവി, സുഖങ്ങൾ, അങ്ങനെ ആ പട്ടിക നീളുന്നു. ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായി യേശുവിനെ മറന്ന് എന്തും ചെയ്യുവാൻ മനുഷ്യർ മടിക്കുന്നില്ല. മറ്റുള്ളവരെ വഞ്ചിക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ വാങ്ങുകയോ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി കഴിയുകയോ പിന്നെ എന്തെല്ലാം വിധത്തിലുള്ള പന്നികളെയും നമുക്ക് കാണാവുന്നതാണ്. സുഹൃത്തെ, താങ്കൾക്ക് ഏതാണ് വലുത്, ഏതാണ് വിലപ്പെട്ടത്? യേശുവിനെ തിരഞ്ഞെടുക്കുമോ? ജീവിതം അപ്രകാരം അനുഗ്രഹപൂർണമാക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം ഇന്നും താങ്കളെ സഹായിക്കുവാനായി താൽപര്യപൂർവം ആഗ്രഹിക്കുന്നു. അശുദ്ധാത്മാക്കൾക്ക് അടിമപ്പെട്ട ഈ ലോകത്തിൽ ജീവിതം നരകതുല്യമാക്കി നശിപ്പിക്കുവാനല്ല ദൈവം താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഓരോ മനുഷ്യരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവമക്കളായി ജീവിതം ആസ്വദിക്കുവാനാണ്. അതിനായി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ.